بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. عرفنا مرنا مرة أنبتي എട്ട് 59 ആയത്തുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന ആയത്താണ് നമ്മളിന്ന് പാരായണം ചെയ്തത്. ചില മുഫസ്സിറുകൾ പറഞ്ഞു അത് ബൈത്തുൽ മുഖദ്ദസിലേക്കല്ല, അഥവാ ഫിലസ്തീനും അപ്പുറത്തുള്ള രാജ്യമായ അരീഹ ഹംസ റായ ഹ അലിഫ് ഹംസ അരീഹ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് രാജ്യത്തേക്ക് അവരോട് കടക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതാണ് എന്നാണ് ചില മുഫസ്സിറുകളുടെ ഭാഷ്യം. ഏതായാലും ഭൂരിഭാഗം വ്യാഖ്യാതാക്കളും പറയുന്നത് ഇത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവരോട് കയറാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ സന്ദർഭമാണ് എന്നുള്ള നിലക്കാണ്. കഴിഞ്ഞ ദിവസം സൂറത്തുൽ മാഇദയിലെ ആയത്തിൽ നമ്മൾ ആ ഒരു സംഭവം പരാമർശിക്കുകയുമുണ്ടായി. ഇതിൻ്റെ വാക്കർത്ഥങ്ങളെ ഒന്ന് മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നു വഇദ് ഖുൽന, ഇത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒരു സന്ദർഭത്തെ സൂചിപ്പിക്കുമെന്ന് നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്താണ് നാം പറഞ്ഞ സന്ദർഭം, പറയുകയും ചെയ്ത സന്ദർഭം. ഖാല എന്നല്ല, ഖുൽന, നാം പറയുകയും ചെയ്ത സന്ദർഭം. എന്താ പറഞ്ഞത്? ഉദ്ഖുലു ഹാദിഹിൽ ഖറിയ, നിങ്ങൾ ഈ ഒരു ഖറിയത്തിലേക്ക് പ്രവേശിക്കുക. ഖറിയത്ത് എന്നുള്ളത് ഗ്രാമം എന്ന് വാക്കർത്ഥം പറയും. പക്ഷേ വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും അതൊരു രാജ്യം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, നാട്. ഈ ഒരു നാട്ടിലേക്ക്, ഈ ഒരു രാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുവിൻ. ഫക്കുലു മിൻഹ, എന്നിട്ട് ആ ഒരു രാജ്യത്തിൽ നിന്ന്, മിൻഹ എന്ന് പറഞ്ഞാൽ മിനൽ ഖറിയ, അവിടെ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക. ഹൈസു ശിഉത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര, റഗദൻ, യഥേഷ്ടം, സുഭിക്ഷമായി എന്നുള്ള വാക്കിനാണ് റഗദൻ എന്നുപയോഗിക്കുക. അവ എങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നു, എത്രയൊക്കെ ഉദ്ദേശിക്കുന്നു, അത്രമേൽ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ഉദ്ഖുലുൽ ബാബ സുജ്ജദ, ഈ രാജ്യത്തേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പടിവാതിൽക്കലേക്ക് നിങ്ങൾ തന്നെ കയറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്ത്. സാജിദീങ്ങൾ എന്ന സാജിദീൻ എന്നുള്ളത് ജം മുദക്കർ സാലിമാൻ, അതേപോലെ തന്നെ സുജ്ജദൻ എന്ന് പറയുന്നതും കെസറത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ജം ആണ്. ധാരാളം നന്നായി സുജൂദ് ചെയ്യുന്നവരായി സുജൂദ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക്, അല്ല ആ നാട്ടിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അതിൻ്റെ ബാബ് എന്ന വാക്കിൻ്റെ അർത്ഥമുണ്ട് ഓറ് എന്നർത്ഥമുണ്ട്, വാതിൽ അല്ലേ, പടിവാതിൽ എന്നുള്ള അർത്ഥമുണ്ട്, ഗേറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ രാജ്യത്തേക്ക് കടക്കുമ്പോൾ സുജൂദ് ചെയ്ത് കയറണം, കാരണം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം. കാരണം 40 വർഷക്കാലം തീഹ് മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കണേ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പരീക്ഷിച്ചു അല്ലേ. ആ സമയത്ത് അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ വേറെയും കൊടുത്തിരുന്നു. മന്നയും സൽവയും ഇറക്കിയത് പറഞ്ഞു. തണൽ കാർമ എന്താണ് മേഘക്കൂടകൾ കൊണ്ട് തണൽ പിരിച്ചു കൊടുത്തത് പറഞ്ഞു ഒക്കെ നമ്മളവിടെ സൂചിപ്പിച്ചു. പക്ഷെ എന്നാലും അവിടെ റബ്ബ് മന്നയും സൽവയൊക്കെ എടുത്തു കൊടുത്തപ്പോഴും സ്വന്തം നാട്ടിലേക്ക് പോയി, അതല്ലെങ്കിൽ നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് രീതിയിലൊക്കെ ഭക്ഷിച്ച് സാധാ രൂപത്തിലൊന്ന് ജീവിക്കണം എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവരുടെ മനസ്സിൽ വല്ലാത്ത മോഹം ഉണ്ടായിരുന്നു. 40 കൊല്ലം അത്രമേൽ അവർ കഷ്ടപ്പെട്ടും ചെയ്തു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം, ഇനി റബ്ബ് തന്ന, തുറന്ന് തന്ന ആ നാട്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ കയറി ചെല്ലണം. സുജൂദ് ചെയ്ത് റബ്ബ് അനുഗ്രഹം ചെയ്തതല്ലേ, സുജൂദ് ചെയ്ത് കയറണം എന്ന് പറഞ്ഞു. സുജൂദ് ചെയ്താൽ മാത്രം പോരാ, വഖൂലു ഹിത്തത്തുൻ, നിങ്ങൾ ഹിത്ത എന്ന വാക്ക് പറയുകയും വേണം. ഹിത്ത എന്ന വാക്കിന് ഇവിടെ വാക്കർത്ഥം കൊടുത്ത് പാപമോചനം, മഗ്ഫിറത്ത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ശരിക്കും ഹിത്തത്ത് എന്ന വാക്കിന് ഭാഷാപരമായി അറബി ഭാഷയിൽ യൂസ് ചെയ്യുക അധികവും എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മളെ എന്താണ് കൂടുതൽ റബ്ബ് നന്മ നൽകണേ, റബ്ബ് പുറത്ത് തരണേ, സുഹൃതം ചെയ്ത ആൾക്കാർക്ക്, നന്മ ചെയ്ത ആൾക്കാർക്ക് ഇനിയും കൂടുതൽ നന്മ റബ്ബ് തരണേ. അള്ളാഹുവേ, ഞങ്ങളിതാ ഞങ്ങളുടെ പാപം, ആ പാപം ഞങ്ങൾ റബ്ബെ ഞങ്ങളിൽ നിന്ന് ഇറക്കി വെക്കണേ, താഴ്ത്തി വെക്കണേ. അപ്പോൾ താഴ്ത്തുക, ഇറക്കി വെക്കുക എന്ന അർത്ഥത്തിൽ അറബികൾ അതിനെ യൂസ് ചെയ്യാറുണ്ടായത്, ഹിത്ത എന്ന വാക്ക്. അപ്പോൾ നന്മ ഇനിയും വർദ്ധിപ്പിച്ച് തരണം, ഞങ്ങളെ ഈ തിന്മകളുടെ പാപഭാരം റബ്ബെ ഇറക്കി വെക്കണം എന്ന വാക്ക് പറയണമെന്നാണ്, ഹിത്ത എന്ന വാക്ക് പറയണമെന്നാണ് അള്ളാഹു അവരോട് കൽപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നഗ്ഫിർ ലഖും ഖതായാക്കും, നാം നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകും, നിങ്ങളുടെ തിന്മകളെ ഞാൻ പുറത്തു തരും. ഖതീഅത്ത് ജംഅന ഖതായ, അല്ലാഹുമ്മ ബഈദ് ബൈനി വബൈന ഖതായ എന്ന് പറയല്ലേ, വബൈന ഖതായായ, ഖതായായ ആയിരുന്ന എൻ്റെ തിന്മകൾ, ഞാൻ ഖതായാക്കും നിങ്ങളുടെ തിന്മകൾ. പക്ഷേ നസീദുൽ മുഹ്സിനീൻ, അങ്ങനെയാണെങ്കിൽ മുഹ്സിനീങ്ങൾക്ക് നാം ഇനിയും വർദ്ധിപ്പിച്ചു കൊടുത്തേക്കുകയും ചെയ്യും. അധികരിപ്പിച്ചു, യസീദു അധികരിപ്പിക്കുന്നു, നസീദു നാം അധികരിപ്പിച്ചു നൽകും. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, അല്ല പറഞ്ഞു ഖുർആനിൽ. അത് മുഹ്സിനീങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സംഭവം ചെയ്താൽ മതി, അതെ, സുജൂദ് ചെയ്ത് കയറുക, അതുപോലെ തന്നെ എന്താ ചെയ്യുക, ഹിത്ത എന്ന വാക്ക് പറയാം, മഗ്ഫിറത്തും കിട്ടും, മാത്രവുമല്ല സൗഭാഗ്യം അള്ളാഹു വീണ്ടും വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യും. ഇത് അവരോട് പറഞ്ഞു, പക്ഷേ അവർ കയറിയത് നേരെ തിരിച്ചായിരുന്നു. ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ, ഫബദ്ദല, അവർ ചേഞ്ച് ചെയ്തു, ബദ്ദല എന്നുള്ളതിൻ്റെ വാക്ക് ശരിക്കും എക്സ്ചേഞ്ച് ചെയ്യാന്നാണ്, മാറ്റിമറിച്ച്, അവർ മാറ്റിമറിച്ചു. എന്ത് മാറ്റിമറിച്ചു? ഈ അക്രമകാരികളായ ആളുകൾ, അല്ലദീന ളലം, ഈ അക്രമകാരികൾ എന്നാണ് ഈ ഇസ്രായേൽ സന്തതി ഇവർ ദുൽമാണിച്ച്, ഇവിടെ നന്ദികാടാണ് ഇവർ കാണിച്ച ഏറ്റവും വലിയ ദുൽ. അവർ കാണിച്ച് എന്താ ചേഞ്ച് ചെയ്ത്? ഖൗലൻ പറഞ്ഞ വാക്കിനെ അവർ മാറ്റി പറഞ്ഞു. ഹിത്ത എന്ന് പറഞ്ഞതിന് പകരം ചില തഫ്സീറിലൊക്കെ കാണാം ഹിന്ത, മനുമൗലവ്യാ സംഭവം അടിച്ചു കൊടുത്തും ചെയ്തു. ഹിന്ത ഒരു നൂന് കൂട്ടി, ഹിന്ത എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഗോതമ്പ്, അഥവാ ഇനിയും ഭക്ഷണം ഭക്ഷണം എന്നുള്ള വർത്തമാനം അവർ പറഞ്ഞു. മഗ്ഫിറത്ത് പറഞ്ഞില്ല, ചോദിച്ചില്ല. ഗൈറല്ലദി ഖീല ലഹും, അവരോട് പറയപ്പെട്ട ആ ഖൗലിന് അതിന് പുറമേ ഉള്ള വേറൊരു ഖൗല് അവരവിടെ പറഞ്ഞു. ഗൈറെന്ന് പറഞ്ഞാൽ പുറമേ, അല്ലദി ഖീല ലഹും, അവരോട് പറയപ്പെട്ട ഖൗലിന് പുറമേ അവർ വേറൊരു ഹിന്ത എന്ന വേർഡാണ് പറഞ്ഞത്. ഹിന്ത എന്നുള്ളത് ഖുറാനിലില്ല, പക്ഷേ ഹദീസിൽ ഇമാം ബുഖാരി ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. അത് അവരെന്ത് ചെയ്ത് ഹിന്ത, ഒരു നൂന് തായിന് മുന്നൊരു നൂനും കൂടി വന്നു, ഹിത്ത ഹിന്ത, ഇപ്പോൾ ഗോതമ്പ് അഥവാ ഇനിയും ഭക്ഷണം എന്നുള്ള വാക്ക് അവർ പറഞ്ഞു. സുജൂദ് ചെയ്ത് കയറാൻ പറഞ്ഞപ്പോൾ അവനതിന് വിപരീതം കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരവരുടെ മൂഡ് നിരങ്ങിയിട്ടാണ് കയറിയത് എന്നാണ്. നേരെ അത്രക്കും വലിയ നന്ദിയോടെ കാട്ടിയത്, നമ്മളറിയില്ലേ, ഇത് നമ്മളെ മൂഡ് താഴ്ത്തിട്ടിട്ട് വരുത്തി നടക്കണേന് ഒരു മോശമായ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അതേ രീതിയിൽ പറയാം, അവർ സുജൂദ് ചെയ്യുന്നതിന് പകരം മൂഡ് നിരങ്ങി കയറി ആ നാട്ടിലേക്ക്, അതായത് ബാക്ക് ഭാഗം. അപ്പോൾ അൻസൽനാലല്ലദീന ളലമു, അപ്പോൾ റബ്ബ് പറയുന്നത് അങ്ങനെയൊക്കെ നന്ദിയോട് കാണിച്ചപ്പോൾ ആ അക്രമകാരികളുടെ മേൽ നാം ഇറക്കി, എന്തിറക്കി? റിജ്സൻ, ശിക്ഷ ഇറക്കി, ശിക്ഷ ഇറക്കി. പലർത്തും അല്ല ശിക്ഷ ഇറക്കി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ആകാശത്തു നിന്ന് മഴ ഇറക്കി, അതുപോലെ മഴ ഇറക്കി, അവൻ ഖുർആൻ ഇറക്കി, അൻസൽ അൽ ഖുർആൻ, അൻസൽ അൽമാ എന്നൊക്കെ പറയുമ്പോൾ ആകാശത്തു നിന്ന് ഇറക്കി, എന്നാൽ ശിക്ഷ ഇറക്കി, ഭക്ഷണങ്ങൾ ഇറക്കി, റിസ്ക് ഇറക്കി എന്നൊക്കെ പറയുമ്പോൾ അധികം ആകാശത്തു നിന്ന് മാത്രമാവില്ല, അത് ഭൂമിയിൽ തന്നെ വരും. ഭൂമിയിൽ തന്നെ ആകാശത്ത് നിന്ന് എന്താണ് ഇറക്കുന്നതിനപ്പുറത്ത് ആ സ്ഥലങ്ങളിൽ അഞ്ചല എന്നുള്ളതിന് അർത്ഥം ശിക്ഷ ഇറക്കി, ഭക്ഷണങ്ങൾ ഇറക്കി, റിസ്ക് ഇറക്കി എന്നൊക്കെ പറയുമ്പോൾ അല്ല അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു തന്നെ. എന്നാൽ നേരെ മറിച്ച് മഴ ഇറക്കി അല്ലേ, വെള്ളം ഇറക്കി തന്നു, വേദഗ്രന്ഥം ഇറക്കി തന്നു എന്ന് പറയുമ്പോൾ അത് നേരെ ആകാശത്ത് നിന്ന് ഇറക്കിയതാണെന്നുള്ള അർത്ഥത്തിലും ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം റാഗിബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ ഈ സംഭവം പറഞ്ഞു എന്ന് അമാനി മൗലവി ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗം പ്രത്യേകം എടുത്തു കൊടുത്തത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളു. അപ്പോൾ അത് രിജിസ് എന്ന വാക്കിനർത്ഥം കഠിനമായ ശിക്ഷ എന്നുള്ളതിന് ഉപയോഗിക്കും. രിജിസൻ എന്ന വാക്കിന് കഠിനമായ ശിക്ഷ എന്നാണ് പറയാം. അല്ലാത്തതിന് എന്താ പറയും, ശിക്ഷ ആദാബ് എന്നൊക്കെയാണ് ഉപയോഗിക്കുക, ഇഖാബ് എന്നൊക്കെ പറയും. അതിശക്തമായ ശിക്ഷക്ക്, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവർക്ക് പ്ലേഗ് പോലത്തെ അസുഖം ബാധിച്ചു, അല്ലെങ്കിൽ വേറെ മഹാമാരികൾ, വ്യാധികൾ ഒക്കെ അവരെ പിടികൂടി എന്നൊക്കെ ചില തഫ്സീറുകളിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും അത് ഇറക്കിക്കൊടുത്തതിൻ്റെ കാരണം എന്താണ്? ഭീമാക്കാൻ, ആകാശത്തു നിന്ന് ഇറക്കി എന്ന് പറഞ്ഞാൽ, ആകാശത്തു നിന്ന് ഇറക്കി എന്ന് പറഞ്ഞാൽ അത് ആകാശത്തു നിന്ന് ശിക്ഷ ഇറക്കി എന്ന് പറയുമ്പോൾ അല്ലേ, ഭൂമിയിൽ അതിനുള്ള സാഹചര്യങ്ങളല്ല എടുത്തു കൊടുത്തു തന്നെ, അള്ളാൻ്റെ കൽപ്പന ആകാശത്തു നിന്ന് വന്നു ശിക്ഷ അല്ല, ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ടു എന്നാണല്ലേ. ഹക്കൽ കൗലു അല അക്സരി ഹിമെന്ന് സുഹൃത്ത് യാസിനിൽ കാണാം, വാക്ക് സ്ഥിരപ്പെട്ടു പറഞ്ഞാൽ ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. അതേപോലെ ആകാശത്തു നിന്ന് ശിക്ഷ അറിയാണ്, ആകാശത്തു നിന്ന് ശിക്ഷയുടെ കൽപ്പനയുടെ ശിക്ഷയാകുന്ന കൽപ്പന അള്ളാഹുവിൽ നിന്ന് എന്ത് ചെയ്ത് ആകാശത്തു നിന്ന് ഇറങ്ങി എന്നാൽ ശിക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചിലപ്പോൾ ആകാശത്തു നിന്ന് ശിക്ഷകൾ വരാറുണ്ട് അല്ലെ. ഈ എന്താണ് കല്ല് മഴ തീ കല്ല് മഴ അല്ല വർഷിപ്പിച്ചതുണ്ട് ചരൽ വർഷം. അല്ലാതെ തന്നെ അല്ല ഘോരമായ ശബ്ദം എന്നാൽ അല്ലാതെയും ശിക്ഷ ഭൂമിയിൽ നടപ്പാക്കാറില്ല അല്ല അല്ല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞു. ഭൂമിയിൽ നടന്നതാണ് പക്ഷെ ശിക്ഷ എന്ന അതിൻ്റെ കൽപ്പന മുകളിൽ നിന്ന് വന്നതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ബിമക്കാനു യഫ് സുഖോൻ, എന്തിനാ റബ്ബ് അവർ ശിക്ഷിച്ചത്? അവർ ഫിസ്ക് കാണിച്ചതിൻ്റെ പേരിൽ, ഫിസ്ക്കാണ് തമ്മാടിത്തരം തോന്നിയാസം, അവർ തോന്നിവാസം കാണിച്ചതിൻ്റെ പേരിൽ. ഫാസിക്ക് എന്നുള്ള വാക്കിനർത്ഥം തോന്നിയാസി എന്നാൽ തോന്നിയതുപോലെ ചെയ്യുന്നവൻ, ഏറ്റവും വലിയ വൃത്തിയട്ടവൻ, തമ്മാടിത്തം എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവരുടെ തമ്മാടിത്തം കാരണം റബ്ബ് അവരെന്ത് ചെയ്തു? ശിക്ഷ അവരുടെ മേലിറക്കി എന്നാണ്. ഇവർ ഇങ്ങനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് നാട്ടിൽ കയറാൻ പറഞ്ഞു. സൂറത്ത് മാഇദനെ സംബന്ധിച്ച് മാഇദയിലെ ഈ ഒരു പശ്ചാത്തലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാ. ഉദുഹുറുൽ അർളൽ മുഖദ്ദസ യാ ഖൗം, എൻ്റെ സമൂഹമേ എന്ന് മൂസാ നബി വിളിക്കാൻ, നല്ല പരിപാവനമായ നാട്ടിലേക്ക് നിങ്ങൾ കയറണം എന്നാണ്. അപ്പോൾ ഇവിടെ ഹാദിയൽ ഖറിയ അൽ ഖറിയത്തിന് അൽ അർളുൽ മുഖദ്ദസ്, അത് ഫലസ്തീനാണ്, അത് മുഖദ്ദസാണ് എന്നുള്ള തരത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞു. അതാണ് കൂടുതൽ അനുയോജ്യമെന്നും ചില തഫ്സീറുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നാം. അനുവലിയും അതിനെ കുറിച്ചത്. എന്നാൽ വേറൊരു രാജ്യമുണ്ട് അതിനെ നേരെ അപ്പുറത്തുള്ള അരിഹ എന്ന് പറയുന്ന രാജ്യമാണ് എന്നും അവിടെ പ്രതിപാദനങ്ങൾ കാണാം. ഏതായാലും ഇസ്രായേലിയർ എങ്ങനെയായാലും നന്ദികേടായിരുന്നു അവരിൽ നിന്നുണ്ടായിരുന്നത്, നന്ദികേടാണ് അവർ ചെയ്ത് കൂട്ടിയിരുന്നത് എന്നുള്ളതും അതുകൊണ്ട് റബ്ബ് അവരെ ശിക്ഷിച്ചു എന്നുള്ളതുമാണ് ഈ ഒരു ആയത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. അവർക്ക് ഏതായാലും ഇൻഷാല്ലാ നമുക്കറിയാം. പിന്നീട് ഇവർ ഈ നാട്ടിലേക്ക് കയറിയോ, ഈ കയറിയതുമായി ബന്ധപ്പെട്ട് പറയണത് ചില തഫ്സീറിലൊക്കെ കാണുന്നത് മൂസാ നബിൻ്റെ കാലത്ത് പോലെ അതായാലും കയറിയിട്ടില്ല. അവരോട് കയറാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? മൂസാ നബിൻ്റെ കാലത്ത് കയറാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, അവർ എന്താണ് ഞങ്ങൾ കയറൂല, അവിടെ പോക്കിരികളായ ആൾക്കാരാണുള്ളത്, അവിടെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് പേടിയാണ്, മാത്രമല്ല അവർ ഭയങ്കര ഗജപോക്കിരിമാരാണ്, അതുകൊണ്ട് നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളിവിടെ ഇരുന്നോളാ എന്ന് പറഞ്ഞിട്ട് എന്താണ് ധിക്കാരം കാണിച്ചവരായിരുന്നു അവർ. അങ്ങനെയാണ് റബ്ബ് അവരെ 40 കൊല്ലക്കാലം എന്തത് ഈ തീഹിൽ അവരെ തീഹ് എന്ന് പറയുന്ന മരുഭൂമിയിൽ അവരെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാനുള്ള ഭാഗത്തിൽ അള്ള അവരെ ആക്കിയത്, അവരുടെ സാഹചര്യം അങ്ങനെ പരീക്ഷിച്ചത്. പിന്നീട് അവർ യൂഷ നബിയുടെ കാലം, വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു എടുത്ത് പറയും യൂഷ നബിയുടെ കാലഘട്ടത്തിലാണ്, അഥവാ ക്രിസ്ത്യാനികളൊക്കെ യോശുവ എന്ന് പറയുന്ന ബൈബിളിലൊക്കെ അങ്ങനെ ഒരു പേരുണ്ടെന്നാണ് മനുമലു എടുത്ത് പറയുന്നത്. ഏതായാലും ആ ഒരു പ്രവാചകൻ്റെ അലൈഹിസ്സലാം ആ ഒരു പ്രവാചകൻ്റെ നബിയുടെ കാലഘട്ടത്തിലാണ് ഇവർ പിന്നെ ഈ മുഖദ്ദസായ ഈ നാട്ടിലേക്ക് കയറുന്നത്. അത് വളരെ സമൃദ്ധിയാർന്ന ഫലപുഷ്ടിയാർന്ന ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നല്ല സമൃദ്ധിയാർന്ന ഫലപുഷ്ടമായ നാടാണ്, നല്ല ബർക്കത്തുള്ള നാടാണ്, അല്ലെ. ഒരുപാട് അരുവികളും അതുപോലെ തന്നെ എന്ത് കുഴിച്ചിട്ടാലും എന്ത് ചെയ്യും, നല്ല നമ്മൾ 100 മേനി കായ്ക്കുന്ന രാജ്യം നാട് ആ നാട്ടിലേക്ക് കയറാം. അന്ന് കയറാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോവാത്തവരാണ് ഇപ്പോൾ അതിനും വേണ്ടി എന്ത് ചെയ്യുന്നത്, ഒരുപാട് ആളുകളെ കലാപഭൂമിയാക്കി അതിനെ മാറ്റിയത്. സമൃദ്ധമായ മണ്ണിൽ ഇന്ന് ഒന്നുമില്ല, ഒക്കെ തരിശായി, ഒക്കെ എന്താണ് ചാമ്പലുകളായി. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും കൊടുക്കട്ടെ. അവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ജീവിതത്തിൽ നന്മകൾ കൊടുക്കട്ടെ. അവിടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹാദത്ത് കൊടുക്കട്ടെ. അവിടെ ആ രാജ്യത്തിലെ സമൃദ്ധിയായ ആ രാജ്യത്തിൽ കഴിഞ്ഞ എത്ര എത്ര വിശ്വാസികളുണ്ട്, അവർക്ക് അള്ളാഹു സമാധാനവും സ്വസ്ഥതയും കൊടുക്കട്ടെ, അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ അവർക്ക്. ഏതായാലും ഈ ഒരു സംഭവം ഇവിടെ എന്തായാലും തൽക്കാലം ഇവിടെ മൂടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരു നാട്ടിലേക്ക് കയറുമ്പോൾ ഒരു അനുഗ്രഹമാണ്, ആ ഒരു അനുഗ്രഹം റസൂലുള്ള മക്കയിലേക്ക് കയറിയ സമയത്ത് മക്കം ഫത്തിൻ്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വുളു ചെയ്ത് കയറിയെന്നും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നുവെന്നുമൊക്കെ നമുക്ക് ചില സ്വയായ ഹദീസുകളിൽ വായിക്കാൻ പറ്റുന്നത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ നബി എത്രമാത്രം നന്ദിയുള്ളവനായിരുന്നു എന്നും ആ നബിയിൽ നമുക്കൊക്കെ ആ നന്ദിയുടെ പാഠങ്ങൾ നന്നായി നിറഞ്ഞു നിൽക്കുന്നുവെന്നുമൊക്കെ എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കപ്പെടുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.